താമരശ്ശേരി രൂപതാമെത്രാൻ മാ റമജൂസ് ഇഞ്ചനാനിയിൽ എഴുതിയ ലേഖനം. ജീവിതം മുഴുവൻ ഉയർപ്പിന്റെ ആഘോഷമാക്കാൻ, ഉത്ഥാനത്തിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ നാം കാണേണ്ടത് നമുക്ക് ഉത്ഥാന രഹസ്യം നൽകുന്ന പ്രത്യാശയാണ്. 1 കൊരിന്ത്യോസ് 15:12 വചനം ഇപ്രകാരം പറയുന്നു: ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നതെങ്ങനെ? മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മാത്രമല്ല, ഞങ്ങൾ ദൈവത്തിന് കപടസാക്ഷ്യം വഹിക്കുന്നവരായിത്തീരുന്നു. എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചുവെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. പൗലോസ് അപ്പസ്തോലൻ ആദിമസഭയ്ക്ക് നൽകിയ വലിയ സാക്ഷ്യമാണ് ആദ്യവാചകങ്ങളിൽ നാം കാണുന്നത്. അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, വിശ്വാസവും വ്യർത്ഥം. നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരശില യേശുവിന്റെ ഉയർപ്പാണ്. ആ ഉയർപ്പിന്റെ ആഘോഷമാണ് നമ്മുടെ ജീവിതം മുഴുവനും. ആരാണ് യേശുവിന്റെ ഉത്ഥാനം ആദ്യമായി അനുഭവിച്ചത്? ആർക്കാണ് യേശു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്? അത് അപ്പസ്തോലന്മാരിൽ പ്രമുഖനായ പത്രോസ്ലിഹായ്ക്കല്ല, താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന യോഹന്നാനുമല്ല, അത് മഗ്ദലേന മറിയത്തിനായിരുന്നു. മഗ്ദലേന മറിയം യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അവൾ യേശുവിനെ അന്വേഷിച്ച് അതിരാവിലെ കല്ലറയിങ്കിലേക്ക് പോവുകയാണ്. അവൾക്കാണ് യേശു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ആ കാലഘട്ടത്തിൽ യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിന് തടസ്സമായി യഹൂദർ പറഞ്ഞിരുന്ന കാര്യം ഞങ്ങൾ ഉറങ്ങിയപ്പോൾ യേശുവിനെ അവർ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്നുള്ളതായിരുന്നു. പൊളിച്ചടുക്കിയ കള്ളങ്ങൾ. എന്നാൽ ഈ കള്ളസാക്ഷ്യം ഒരിക്കലും നിലനിൽക്കുന്നതല്ല. യേശുവിന്റെ ഉത്ഥാനം ഒരു കള്ളപ്രചരണമായിരുന്നെങ്കിൽ അപ്പസ്തോലന്മാരിൽ ഒരാൾക്ക് അല്ലെങ്കിൽ പത്രോസ് ലിഹായിക്ക് യേശു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു എന്ന് സുവിശേഷത്തിൽ എഴുതി ചേർക്കാമായിരുന്നല്ലോ, പ്രസംഗിക്കാമായിരുന്നല്ലോ. എന്നാൽ ഇതൊന്നുമല്ല എഴുതപ്പെട്ടത്, പ്രസംഗിക്കപ്പെട്ടത്. കാരണം ധീരതയോടെ എല്ലാ എതിർപ്പുകളെയും തകർത്തുകൊണ്ട് അവർ പ്രസംഗിച്ചത് ഉത്ഥാനത്തെക്കുറിച്ചുള്ള അവരുടെ ആഴമായ ബോധ്യമാണ്, വ്യക്തിപരമായ ഉത്ഥാനാനുഭവമാണ്. ശൂന്യമായ ഒരു കല്ലറ അവിടെ നിലനിൽക്കുന്നു. യേശു ഉത്ഥാനം ചെയ്തുവെന്ന് ശക്തിയോടുകൂടി പ്രഘോഷിക്കുമ്പോൾ ആ കല്ലറ പരിശോധിക്കാനുള്ള അവസരം എല്ലാവർക്കുമുണ്ടല്ലോ. ആദ്യ കാലഘട്ടത്തിലെ യഹൂദർ ഈ അപ്പസ്തോലന്മാർ പറയുന്നത് സത്യമാണോ എന്നറിയുന്നതിനു വേണ്ടി കല്ലറ പരിശോധിച്ചിട്ടുണ്ടാകും. അവരാരും അത് നിഷേധിച്ചിട്ടില്ല എന്നു മാത്രമല്ല, ഇപ്പോഴും അനേകായിരങ്ങൾ ആ കല്ലറയെങ്കിൽ തടിച്ചുകൂടുന്നു. എത്രയോ വലിയ ശക്തിയാണ് അതിലൂടെ ലഭിക്കുന്നത്. ഉത്ഥാനത്തിൽ അപ്പസ്തോലന്മാർക്കുണ്ടായിരുന്ന ഈ വിശ്വാസം യേശുവിനെ നേരിട്ട് കാണുക പോലും ചെയ്യാത്ത പൗലോസ് അപ്പസ്തോലൻ പ്രഘോഷണത്തിന്റെ അടിസ്ഥാനമായി സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? ആ കാലഘട്ടത്തിൽ സഭയെ എതിർത്ത വ്യക്തിയായിരുന്നല്ലോ അദ്ദേഹം. യേശു ഉത്ഥാനം ചെയ്തിട്ടില്ല എന്ന കള്ളപ്രചരണത്തിൽ ഒരു തരിയെങ്കിലും സത്യമുണ്ടെങ്കിൽ ദക്ഷിണാശാലിയും ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ മിസ്റ്റിക്കുമായ പൗലോസ് അപ്പസ്തോലൻ അത് പ്രചരിപ്പിക്കുമായിരുന്നോ? ആ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താനാവും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, റോമ 8:35 എന്നു പറയുമായിരുന്നു. യേശുവിന്റെ ഉത്ഥാനം ഒരു അനുഭവമായി യേശു തന്നെ പൗലോസ് അപ്പസ്തോലന് വെളിവാക്കിക്കൊടുത്തു. ആ ബോധ്യമാണ് സുവിശേഷം പ്രസംഗിക്കുവാൻ അപ്പസ്തോലനെ ശക്തിപ്പെടുത്തിയത്. ഞാൻ അഭിമാനിക്കുന്നുവെങ്കിൽ അവിടുത്തെ കുരിശിൽ ഞാൻ അഭിമാനിക്കും, മറ്റെവിടെയും അഭിമാനിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തീഷ്ണതയോടെ സുവിശേഷം പങ്കുവയ്ക്കാൻ അപ്പസ്തോലന് സാധിച്ചത് ഈ ക്രിസ്തുവാനുഭവത്തിലൂടെയാണ്. ഇത്തരത്തിൽ അവിടുത്തെ ഉത്ഥാനത്തെ സംബന്ധിച്ച് ധാരാളം തെളിവുകൾ നിരത്താൻ സാധിക്കും. തിരിച്ചുപോയത് എന്തുകൊണ്ട്? ഉയർപ്പ് തിരുനാളിനൊരുങ്ങുമ്പോൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം ധ്യാനിക്കേണ്ടതുണ്ട്. അവർ സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചു, അവർക്ക് സുഖസൗകര്യങ്ങളുണ്ടാകുമെന്ന് കരുതി. ക്രിസ്തു സ്ഥാപിക്കുന്ന രാജ്യം റോമൻ സാമ്രാജ്യത്തെ തകർത്തു കളയുന്നതായിരിക്കുമെന്ന് അവർ സ്വപ്നം കണ്ടു. അവിടെ സുപ്രധാന സ്ഥാനങ്ങൾ കിട്ടും എന്ന് കരുതിയ അപ്പസ്തോലന്മാർക്ക് എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നുപോയ അവസ്ഥയാണുണ്ടായത്. അതിനാൽ അവർ പ്രത്യാശ നഷ്ടപ്പെട്ട് എമ്മാവൂസിലേക്ക് തിരികെ പോവുകയാണ്. എന്നാൽ യേശു തന്നെ കൂടെ നടന്ന് തൻ്റെ ഉത്ഥാന രഹസ്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്ന അവസരത്തിൽ യേശു അപ്പമായി തീർന്ന് അവരുടെ കണ്ണുകൾ തുറന്നുകൊടുത്തു. പിന്നീടവർ എമ്മാവൂസിൽ ഒരു നിമിഷം പോലും തങ്ങുന്നില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ടുപോയവർക്ക് ഉത്ഥാനത്തിൻ്റെ അനുഭവം ലഭിച്ചപ്പോൾ തിരികെ ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടെ ശത്രുക്കൾ മാത്രം, സ്ഥാനമാനങ്ങളോ സുഖസൗകര്യങ്ങൾക്കുള്ള സാധ്യതകളോ ഒന്നുമില്ല. അതെ, ശത്രുക്കളുടെ ഇടയിലേക്ക് തിരികെ പോകാൻ അവർക്ക് ശക്തി നൽകിയത് ഉത്ഥാന അനുഭവമാണ്. ദുഃഖങ്ങളിലും സന്തോഷിക്കാൻ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളതും ഇതുതന്നെ. അനുദിന ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മിൽ ആർക്കാണ് സങ്കടങ്ങളില്ലാത്തത്, തോൽവികളില്ലാത്തത്? എന്നാൽ പ്രത്യാശയുണ്ടെങ്കിൽ നമുക്കതിനെ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയും. ഇന്നത്തെ താൽക്കാലിക തിരിച്ചടികൾ നാളെ ഉത്ഥാനത്തിലേക്ക് നമ്മെ നയിക്കുമെന്നുള്ള പ്രത്യാശ നമ്മിൽ സൂക്ഷിച്ചാൽ നാം എന്നും സന്തോഷമുള്ളവരായിരിക്കും. ഉത്ഥാനാനുഭവം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ ഫിലിപ്പി 4:4 ഹൃദയത്തിൽ ഓർക്കുക: നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ദുഃഖങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും എപ്പോഴും ഉണ്ടാകും. എന്നാൽ നമുക്ക് സന്തോഷമുണ്ടോ? ഉത്ഥാനത്തിൽ പ്രത്യാശയുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാകും. കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴേ ഈ ഉത്ഥാനാനുഭവം നമുക്ക് ലഭിക്കുകയുള്ളൂ. പിതാവായ ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ഇത്. അവിടുന്ന് അത് മഗ്ദലന മറിയത്തിന് നൽകി. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, ദിവസങ്ങളിൽ, വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ അവിടുന്ന് അത് നമുക്കും നൽകും. മഗ്ദലന മറിയത്തിന് ലഭിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നല്ലോ അപ്പസ്തോലന്മാർക്ക് ലഭിച്ച അനുഭവം. അവർ ഭയവിഹ്വലരായി കഥകടച്ച് ഇരിക്കെ സമാധാനം നൽകിക്കൊണ്ട് അവർക്കിടയിലേക്ക് ഈശോ കടന്നുവന്നു. തിരുമുറിവുകളിലെ ഉത്ഥാന ശോഭ കാണിച്ചുകൊടുത്തു. പീഡകൾ അതിൽ തന്നെ അവസാനിക്കുന്നവയല്ല, ഉത്ഥാനത്തിലേക്ക് നയിക്കുന്നവയാണെന്ന മഹത്വത്തിന്റെ സന്ദേശം നൽകുകയായിരുന്നു അവിടുന്ന്. പ്രതിസന്ധികളെ ഇങ്ങനെ വിജയിക്കാം. 2 മക്കബായർ 8:18 യൂദാസ് മക്കബേയൂസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ടോളമി തന്റെ ക്രൂരനായ സൈന്യാധിപൻ നിക്കാനോറിനെ ഇസ്രയേലിനെ തകർക്കാൻ അയച്ചിരിക്കുന്നു എന്നറിഞ്ഞ ഇസ്രയേൽക്കാരും യൂദാസ് മക്കബേയൂസിന്റെ കൂടെ സൈന്യത്തിലുണ്ടായിരുന്ന ആളുകളും ഓടിയൊളിക്കാൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹം ഉറച്ച ബോധ്യത്തോടെ പറഞ്ഞു: അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. യൂദാസ് ഈ ആഴമായ ദൈവാശ്രയ ബോധ്യത്തിൽ ഉറച്ചു നിന്നപ്പോൾ ക്രൂര സൈന്യാധിപൻ പരാജയപ്പെട്ടുപോയി. ഇപ്രകാരം പ്രത്യാശയില്ലാതാക്കുന്ന, സന്തോഷമില്ലാതാക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കുകയും വചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട് സന്തോഷത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കുകയും വേണം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്, തോമാസ് ലീഹായ്ക്ക്, സഭയെ പിടിപ്പിച്ച സാബൂളിന്, ഇവർക്കെല്ലാം ലഭിച്ച ആ ഉത്ഥാന അനുഭവം നമുക്കും ലഭിക്കും. ആ പ്രത്യാശയുണ്ടായാൽ മതി. അതിനായി നമ്മെ സഹായിക്കുന്നത് പ്രാർത്ഥനയാണ്. ദിവസവും അരമണിക്കൂറെങ്കിലും വചനം വായിക്കുന്നതിനായി കണ്ടെത്തിയാൽ ആ വചനത്തിലൂടെ ഉത്ഥാനാനുഭവം കർത്താവ് നമുക്ക് നൽകും. എത്ര തിരക്കാണെങ്കിലും ദിവ്യബലിയിൽ ദിവസവും മുടങ്ങാതെ പങ്കെടുക്കാൻ സാധിച്ചാൽ ഉത്ഥാനാനുഭവം സ്വന്തമാക്കാൻ അത് മുഖാന്തിരമാകും. ജപമാല കൃത്യതയോടെ ചൊല്ലിയാൽ അതിലൂടെയും ഉത്ഥാനുഭവം ലഭ്യമാകും. അങ്ങനെയെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ മുന്നിലും നാം പരാജയപ്പെടുകയില്ല. എമ്മാവുസിലേക്ക് യാത്ര ചെയ്യുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഭയപ്പെടരുത്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ ഞാൻ നിന്നെ കണ്ടെത്തി, വാരിപ്പുണർന്ന് താൽപ്പര്യപൂർവ്വം പരിചരിച്ച് കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. നിയമാവർത്തനം 32:10 എന്ന് പറഞ്ഞുകൊണ്ട് കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ചിറക് വിരിക്കുന്നതുപോലെ സ്നേഹത്തിൻ്റെ ചിറക് നമുക്കായി അവിടുന്ന് വിരിക്കും. ഈ ഉത്ഥാനാനുഭവം അനുദിന ജീവിതത്തിൽ ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം.